സുവിശേഷം ലയിച്ചു എന്ന വിഷയം അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണ പരമ്പര നമ്മൾ തുടരുകയാണ്. യേശുവും സാബത്താചരണവും തമ്മിലുള്ള ബന്ധമാണ് കഴിഞ്ഞ തവണ നമ്മൾ പഠനമായി തുടങ്ങിവെച്ചത്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സാബത്തിനെ സംബന്ധിച്ച ചർച്ച ആരംഭിച്ചത്. എന്താണ് സാബത്തിൻ്റെ അർത്ഥം, സാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ സ്വഭാവം, ഇതെല്ലാം നമ്മൾ കണ്ടുവച്ചു. വിശ്രമിക്കുക, വിരമിക്കുക എന്നാണ് സാബത്തിൻ്റെ അർത്ഥമെന്ന് കണ്ടു. ബാബിലോണിൽ ഇതിന് സമാനമായ ശബാത്തു എന്നൊരു വാക്കുണ്ടെന്നും ഒരു ജോലിയും ചെയ്താൽ വിജയിക്കാത്ത 7-ാം ദിവസമാണ് ശബാത്തുവെന്നും അതൊരു ദുർദേവതയുടെ ദിവസമാണെന്നും അതിനാൽ അന്ന് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുമൊക്കെയുള്ള അവരുടെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടതാണ്. ജോലി ചെയ്താൽ വിജയിക്കുക വിജയിക്കില്ല എന്ന ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി ജോലിയിൽ നിന്ന് വിരമിച്ച് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു ദിവസമാണ് ആഴ്ചയുടെ 7-ാം ദിവസം. അത് ദുർദേവതയുടെ ദിവസമല്ല, ദൈവത്തിന് പ്രത്യേകമായ വിശുദ്ധമായ ദിവസമാണ് എന്ന് ഉടമ്പടിയുടെ പ്രമാണങ്ങളിലൂടെ ദൈവം ജനത്തെ പഠിപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനം ആഴ്ചയുടെ 7-ാം ദിവസം വിശ്രമിക്കണം, സാബത്ത് ആചരിക്കണം, എല്ലാ ജോലികളിൽ നിന്നും വിരമിക്കണം, അവർ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ദിവസം മാറ്റിവെക്കണം. ഇതാണ് നമ്മൾ സാബത്തിനെ സംബന്ധിച്ച് കണ്ടുവച്ചത്. പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽ ജനം ഈ സാബത്ത് ആചരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. നെഹെമ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്, 13-ാം അധ്യായം നമ്മൾ വിശദമായി വായിച്ചു പഠിച്ചതാണ്. 13-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സാബത്ത് ആചരണം എപ്രകാരം നിർബന്ധമാക്കുന്നു, സാബത്തിൽ നിഷിദ്ധമായ ജോലികൾ എന്തൊക്കെയാണെന്ന് നെഹെമ്യ തന്നെ നിർവചിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുവച്ചു. എസ്ര, നെഹെമ്യ ഈ നിയമജ്ഞർക്ക് ശേഷം കടന്നു വന്ന നിയമജ്ഞരുടെ സമൂഹം ഇസ്രായേലിൽ ഈ സാബത്ത് ആചരണത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായ നിയമങ്ങളുണ്ടാക്കി. സാവകാശം സാബത്ത് ആചരണത്തിൻ്റെ കേന്ദ്രം വിശ്രമിക്കുക എന്നതിൽ നിന്ന് ജോലി ചെയ്യരുത് എന്നതിലേക്ക് മാറി. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ദിവസമാണത്. അന്ന് യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല. ദൈവാരാധനയെന്നും വിശ്രമമെന്നുമുള്ള ആശയത്തിൽ നിന്ന് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഏതൊക്കെ ജോലികളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ചോദ്യമുണ്ടായി. കഠിനമായൊരു ജോലിയും ചെയ്യാൻ പാടില്ല, പക്ഷേ എന്താണ് കഠിനമായ ജോലി? അതിന് വളരെ വ്യക്തമായ നിർവചനങ്ങളുണ്ടായി. യേശുവിൻ്റെ കാലമായപ്പോഴേക്ക് റബ്ബിമാർ വലിയൊരു പട്ടിക തന്നെ ഉണ്ടാക്കി സാബത്തിൽ നിഷിദ്ധമായ ജോലികളുടെ. 40-ൽ 1 കുറഞ്ഞ് 39 പൊതുവെ അവർക്ക് സ്വീകാര്യമായ നിയമം സംഖ്യ. അങ്ങനെ 39 ജോലികളുടെ പട്ടികകൾ, നിഷിദ്ധമായ 39 ജോലികളുടെ പട്ടികകളുണ്ടാക്കി. ആ 39 ജോലികളെ വീണ്ടും ഓരോന്നും 39 തിരിച്ച് വളരെ കണിശമായ കൃത്യമായ നിയമങ്ങൾ അവർ കരുപ്പിടിപ്പിച്ചു. മനുഷ്യന് ഊഹിക്കാൻ സാധിക്കുന്ന എല്ലാത്തരം ജോലികളും അതിലേതെല്ലാമാണ് ചെയ്യാൻ പാടുള്ളത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന നിയമമുണ്ടായി. ചില ഉദാഹരണങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സാബത്ത് ദിവസം നിലം ഉഴാൻ പാടില്ല, വിത്ത് വിതയ്ക്കാൻ പാടില്ല, കൊയ്യാൻ പാടില്ല, മെതിക്കാനും പാടില്ല, നെല്ല് കുത്താൻ പാടില്ല, അരി പൊടിക്കാൻ പാടില്ല, പൊടിച്ചരി കുഴയ്ക്കാൻ പാടില്ല, അപ്പം ചുടാൻ പാടില്ല. അപ്പോൾ വിതയും കൊയ്ത്തുമായി ബന്ധപ്പെട്ട സകല ജോലികളും നിഷിദ്ധമാണ്. ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല, പാത്രം കഴുകാൻ പാടില്ല, തുണി കഴുകാൻ പാടില്ല. ഇങ്ങനെ കഴുക്കും അലക്കുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും നിഷിദ്ധമാണ്. മരത്തിൽ കയറാൻ പാടില്ല, തുണി തുന്നാൻ പാടില്ല. ഒരു തുന്നലിടാം, പക്ഷേ 2 തുന്നൽ, സൂചി 2 തവണ കോർത്ത് വലിക്കാൻ പാടില്ല. ചരടിൽ കെട്ടിടാൻ പാടില്ല, കെട്ടിയ ചരടിൽ കെട്ടുണ്ടെങ്കിൽ അത് അഴിക്കാനും പാടില്ല. ഇങ്ങനെ പാടില്ലാത്ത നിയമ പ്രവർത്തനത്തിൻ്റെ പട്ടികകൾ അന്തമില്ലാതെ നീളുകയാണ്. ചാടാൻ പാടില്ല, കൈ കൊട്ടാൻ പാടില്ല സാബത്ത് ദിവസം, മീൻ പിടിക്കാൻ പാടില്ല, മരത്തിൽ കയറാൻ പാടില്ല, ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല. ഇങ്ങനെ വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ എടുത്തു പറയും. അതുകൊണ്ട് ഒരു തമാശ രീതിയിൽ പറയാറുണ്ട്, ഒരു എഴുത്തുകാരൻ സാബത്ത് ആചരിക്കുന്നതിന് മുമ്പേ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പേന കൊണ്ടുപോകരുത്. കാരണം പേന കേശയിലിട്ടുകൊണ്ട് നടക്കുമ്പോൾ സാബത്ത് ആചരിച്ചാൽ ആ പേന കീശയിലിട്ടുകൊണ്ട് നടക്കാൻ അവൻ അനുവാദം ഉണ്ടാവുകയില്ല. കാരണം അത് ചുമടെടുക്കുന്നതായിട്ട് കാണും. ചുമടെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായ അത്യാവശ്യമായ വസ്ത്രമൊഴികെ ബാക്കി യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴീ വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ കുത്തിവയ്ക്കുന്ന പേന ചുമടായിരിക്കും. സ്ത്രീകളാണ് സാധാരണഗതിയിൽ തുന്നൽ നടത്തിയിരുന്നത്. അപ്പോൾ തുന്നുന്ന സൂചി വസ്ത്രത്തിൽ കുത്തിക്കൊണ്ടു പോകരുത്. കാരണം സാബത്ത് ആചരിക്കുമ്പോൾ വസ്ത്രത്തിൽ സൂചി ഉണ്ടെങ്കിൽ അത് ചുമടെടുക്കുന്നതായിട്ട് പരിഗണിക്കപ്പെടും. ആ സൂചി വഴിക്ക് കളഞ്ഞിട്ടേ പോരാവും, ഒരു പ്രശ്നമുണ്ടാവാം. സാബത്തിൽ നിഷ്പാതുകനായിട്ട് നടക്കുക, ഏതാണ്ട് ഒരു കിലോമീറ്ററോ നടക്കാൻ അനുവാദമുണ്ട് സാബത്തിൽ. നിഷ്പാതുകനായി നടക്കുമ്പോൾ കാലിലൊരു മുള്ളു കൊണ്ടുവന്ന് വിചാരിക്കുക, വലിയ പ്രശ്നമാണത്. കാലിൽ ഉള്ള കൊണ്ട മുള്ള് വേദന സഹിച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ അത് അനുവദനീയമല്ല. കാരണം അത് ചുമടെടുക്കുകയാവും. ശരീരത്തിൻ്റെ ഭാഗമല്ലാത്ത മുള്ള്, വസ്ത്രമല്ലാത്ത മുള്ള് ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നത് ചുമടെടുക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ആ മുള്ളും കൊണ്ട് നടക്കാൻ പാടില്ല. എന്നാൽ ഇനി ഇരുന്ന് ഊരിക്കളയാമെന്ന് വിചാരിച്ചാലോ? പാടില്ല. കാരണം മുള്ള് ഊരാനും പാടില്ല, അതൊരു ജോലിയാവും. അപ്പോൾ സാബത്ത് ദിവസം കാലിൽ മുള്ള് കൊണ്ടാൽ അത് ഊരാനും പാടില്ല, വഹിക്കാനും പാടില്ല. സാബത്ത് കഴിയുന്നവരെ അവിടെ ഇരുന്നേ മതിയാവും. ഇത്രമാത്രം ബാലിശ്യമെന്ന് തോന്നാവുന്ന വിശദീകരണങ്ങളാണ് യേശുവിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, ഇത് ബാലിശ്യമായൊരു കാഴ്ചപ്പാടല്ല. ഇന്നും വിശ്വസ്തരായ വിശുദ്ധരായ യഹൂദ റബ്ബിമാർ, നിയമം കർശനമായി അനുസരിക്കുന്നവർ വളരെ കണിശമായി ഈ നിയമം പാലിക്കുന്നുണ്ട്. ഇന്നും അവർ സാബത്ത് ദിവസം തീ കത്തിക്കാൻ പാടില്ല എന്ന നിയമത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുകയില്ല. കത്തിച്ച തീ കെടുത്താനും പാടില്ല, അതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയുമില്ല. അതുകൊണ്ട് സാബത്ത് ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ആകുന്ന സ്വിച്ചുകളാണ് സംഘടിപ്പിച്ചിരിക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്ന നിയമമുള്ളത് കൊണ്ട് ഒരു അടുപ്പിൽ തീ കത്തിക്കാൻ പാടില്ല, ഇലക്ട്രിക് അടുപ്പാണെങ്കിൽ പോലും. ഇങ്ങനെ വളരെ കർശനമായി പാലിക്കുന്നു. കാരണം എന്താണ്? ദൈവം നമ്മെ അറിയിച്ചിരിക്കുന്ന അവിടുത്തെ ഹിതമാണിത്. നീ സാബത്ത് ആചരിക്കണം, അന്നേ ദിവസം യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ വിശുദ്ധമായ നിയമം പൂർണ്ണമായി അനുസരിക്കുന്നത് കൊണ്ട് അത് കർശനമായി തന്നെ പാലിക്കുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്, തങ്ങളുടെ തന്നെ വിശുദ്ധിയാണ് ഈ അനുസരണത്തിലൂടെ അവർ പ്രകടമാക്കിയിരുന്നത്. പക്ഷേ നിയമം അക്ഷരാർത്ഥത്തിനനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായൊരു വലിയ ഗതികേട്, നിയമത്തിൻ്റെ അർത്ഥമെന്താണ്, എന്തിനു വേണ്ടിയാണ് നിയമം നൽകപ്പെട്ടത് എന്ന കാര്യം മറന്നുപോയി. നമ്മൾ നേരത്തെ കണ്ടുവച്ചതാണ് നിയമാവർത്തന പുസ്തകത്തിലെ നിയമത്തിൻ്റെ പ്രാധാന്യം. സാബത്താചരണത്തിന് അടിസ്ഥാനമായിട്ട് എടുത്തു കാണിച്ചിരുന്നത് നിങ്ങൾ ഈജിപ്തിൽ അടിമകളായിരുന്നു, അടിമകളായിരുന്നു നിങ്ങളെ ഞാനാണ് വിമോചിപ്പിച്ചു കൊണ്ടുവന്നത്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടിമകൾക്ക് മോചനം നൽകണം. വിശ്രമം നൽകുന്ന, വിമോചനം നൽകുന്ന ദിവസമായിരുന്നു സാബത്ത് ദിവസം. മനുഷ്യന് സന്തോഷം നൽകേണ്ട ദിവസമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ്. അതിനു പകരം അത് താങ്ങാനാവാത്ത ഒരു ഭാരമായി, ഒരു ചുമടായി തീർന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം യേശുവിൻ്റെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഈ പഠന വിഷയമായ ഭാഗത്തേക്ക് തിരിച്ചു വരാം. ഒരു സാബത്ത് ദിവസം അവർ വിളഞ്ഞുകിടക്കുന്ന വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ് കതിരുകൾ പറിക്കുന്നത് എന്ന് മർക്കോസ് പറയുന്നില്ല. അതേസമയം മത്തായി എഴുതിയ സുവിശേഷത്തിൽ സമാന്തരമായ ഭാഗത്ത് പറയും, അവർക്ക് വിശന്നു, അതുകൊണ്ട് അവർ കതിരുകൾ പറിച്ച് കൈയിലിട്ട് തിരുമ്മി തിന്നാൻ തുടങ്ങി. ഇത് തന്നെയാണ് ലൂക്കായും പറയും. വിശപ്പിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും കതിരുകൾ പറിച്ച് കൈയിലിട്ട് തിരുമ്മി തിന്നാൻ തുടങ്ങി. അപ്പോൾ കതിരുകൾ പറിച്ചെടുത്തതല്ല പ്രശ്നം. കതിരുകൾ പറിച്ചെടുത്തത് മോഷണമായിട്ട് അവർ കരുതുന്നില്ല. ഇന്ന് അത് മോഷണമായി കരുതപ്പെടുന്നെങ്കിലും നിയമാവർത്തന പുസ്തകത്തിൽ പ്രത്യേകമായൊരു നിയമമുണ്ട്, സാബത്ത് ദിവസത്തെക്കുറിച്ച് ഉള്ള നിയമമല്ല, കോതമ്പിനെ സംബന്ധിച്ച നിയമം. നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക, എന്നാൽ അവയിൽ ഒന്നുപോലും പാത്രത്തിലാക്കരുത്. അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൾ കൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. ഇപ്പോഴും ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുക്കാനുള്ള അനുവാദമുണ്ട്. അത് നിയമം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അത് സാബത്ത് ദിവസം പാടില്ല, ഇതാണ് പ്രശ്നം. ഇപ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അവർ ഗോതമ്പ് വയലിലൂടെയാണ് കടന്നു പോകുന്നത്. നിയമം അനുവദിച്ചിട്ടുള്ള ആനുകൂല്യമാണ് വിശക്കുന്നവർക്ക് കതിരുകൾ പറിച്ച് തിന്നാമെന്നത്. ഈ നിയമം അനുസരിച്ച് അവർ കതിരുകൾ പറിച്ചു തിന്നു. പക്ഷേ ഈ കതിരുകൾ പറിച്ചു തിന്നപ്പോൾ അനേകം പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്യുന്നതായിട്ടാണ് യഹൂദ നേതാക്കന്മാർ കാണുക. എന്താണ് നിയമത്തിൻ്റെ അർത്ഥം? എന്തിനു വേണ്ടിയാണ് നിയമം നൽകിയത്? ഈ നിയമത്തിൻ്റെ പ്രസക്തി എന്താണ്? അത് വിശദമാക്കാൻ വേണ്ടി യേശു മറ്റൊരു നിയമം കൊണ്ടുവരികയാണ്. ബൈബിളിലൊരു നിയമമുണ്ട്, വിശുദ്ധ അപ്പം അഥവാ കാഴ്ചയപ്പം. ഉടമ്പടിയുടെ പേടകത്തിന് മുമ്പിൽ ആഴ്ചതോറും സാബത്ത് തോറും മാറ്റിവെക്കുന്ന 12 അപ്പമുണ്ട്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ അനുസ്മരിക്കുന്നതിന് വേണ്ടി 12 കഷണം അപ്പം ഇസ്രായേൽക്കാരുടെ ബലിപീഠത്ത് ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് ഉടമ്പടിയുടെ പേടകത്തിന് മുമ്പിൽ വയ്ക്കുകയും ആഴ്ചതോറും ആ അപ്പം മാറ്റിവെക്കുകയും ചെയ്യും. ഇങ്ങനെ മാറ്റിവെക്കുന്ന അപ്പം വിശുദ്ധ അപ്പം, കാഴ്ച അപ്പം എന്നൊക്കെ പറയും. ആ അപ്പം ഭക്ഷിക്കാൻ പുരോഹിതന്മാർക്ക് മാത്രമേ അനുവാദമുള്ളൂ, അല്ലാത്തവരാരും ഭക്ഷിക്കാൻ പാടില്ല. ഇതാണ് നിയമം. ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കെ സാവൂളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ദാവീദ് തൻ്റെ അനുചരന്മാരോടുകൂടി നോദിലെ പുരോഹിതൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്ന് വിശക്കുന്നതിന് ആഹാരമല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുരോഹിതൻ പറയും, ആകപ്പാടെയുള്ളത് ഈ കാഴ്ചയപ്പം മാത്രമാണ്, പുരോഹിതന്മാർക്ക് മാത്രമേ അപ്പം ഭക്ഷിക്കാൻ പാടുള്ളൂ, പക്ഷേ നീ നിന്റെ കൂടെയുള്ളവരും ശുദ്ധരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് ചേർന്നിട്ടില്ല, മലിനരായിട്ടില്ലെങ്കിൽ ഒരു റിച്വൽ ക്ലീൻനെസ് ബലിയർപ്പിക്കാൻ മാത്രം യോഗ്യതയുള്ള ശുദ്ധിയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അങ്ങനെ ആ അപ്പം ദാവീദും അനുചരന്മാരും വാങ്ങി ഭക്ഷിച്ചു. ഈ ഒരു അസാധാരണ സംഭവമാണ് യേശു എടുത്ത് ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. തൻ്റെ ശിഷ്യന്മാർ ചെയ്ത പ്രവർത്തനത്തെ ന്യായീകരിക്കുക മാത്രമല്ല യേശുവിൻ്റെ ഉദ്ദേശം, നിയമം എന്തിനു വേണ്ടിയാണ്, എന്താണ് നിയമത്തിൻ്റെ കാതൽ, അത് പഠിപ്പിക്കുകയായിരുന്നു യേശുവിൻ്റെ ഉദ്ദേശം. അങ്ങനെ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്ന ആ കാഴ്ചയപ്പം ദാവീദും അനുചരന്മാരും ഭക്ഷിച്ചുവെങ്കിൽ നിയമത്തിന് അതിൻ്റേതായിട്ടുള്ള പഴുതുകളുണ്ട്, ലക്ഷ്യമുണ്ട്. നിയമം വിശുദ്ധിയെ സംബന്ധിച്ച നിയമം, അത് മനുഷ്യനെ വിശുദ്ധനാക്കാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ മക്കളുടെ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് യേശു കൊടുക്കുന്ന അടുത്ത വിശദീകരണം ഇതാണ്, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. ഇതൊരു മഹാവാക്യം പോലെയാണ്, അവർക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു വാക്യമാണിത്. സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, അവർ ധരിച്ച സാബത്ത് ദൈവത്തിനു വേണ്ടിയാണെന്നാണ്. ദൈവത്തിനു വേണ്ടി വിശുദ്ധമായി സൂക്ഷിക്കുക, മനുഷ്യൻ അധ്വാനിക്കാതെ ജോലിയിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അപ്പോൾ ദൈവാരാധനയ്ക്കു വേണ്ടിയാണ് സാബത്ത് എന്ന് ധരിച്ചിരുന്ന മനുഷ്യനോട് യേശു പറയും, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുക, മനുഷ്യന് വിമോചനം നൽകുക, വിശ്രമം നൽകുക, അതാണ് സാബത്തിൻ്റെ അർത്ഥം. അപ്പോഴും മനുഷ്യന് വിശ്രമം നൽകാനുള്ള നിയമം അവനെ ബന്ധനത്തിലാക്കാൻ പാടില്ല. വിശക്കുന്നവൻ ആഹാരം ഇവിടെ ഒന്നും ഭക്ഷിക്കാം, ഇപ്പോൾ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുകയാണ് സാബത്ത് ആചരിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് എന്ന് യേശു പഠിപ്പിച്ചു. ഇതിന് ഒരുപാട് ആഴവും അർത്ഥതലങ്ങളുമുണ്ട്, ഇന്നും പ്രസക്തമാണ്. മതത്തിൻ്റെ നിയമങ്ങളെല്ലാം പലപ്പോഴും മനുഷ്യനെ ബന്ധനത്തിലാക്കുന്നത് പോലെ തോന്നും. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മുതുകത്ത് കെട്ടിവെക്കുകയും ചെറുവിരൽ പോലും അനക്കി അവനെ സഹായിക്കാൻ ഒരുങ്ങാതിരിക്കുകയും ചെയ്യുന്ന നിയമത്തിനെക്കുറിച്ച് യേശു പിന്നീട് വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കും. മതനിയമങ്ങളെല്ലാം മനുഷ്യനു വേണ്ടി ഉണ്ടാക്കിയതാണ്, മനുഷ്യന് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകാത്ത, വിശ്രമം നൽകാത്ത, മനുഷ്യൻ്റെ മഹത്വത്തെ അംഗീകരിക്കാൻ സഹായിക്കാത്ത ഒരു നിയമത്തിനും നിലനിൽപ്പില്ല എന്ന് യേശു പറയുകയാണ്. മതനിയമം മാത്രമല്ല സാമൂഹ്യ നിയമവും, എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യനെ നിയമത്തിന് ഉപരി പ്രതിഷ്ഠിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് യേശു ഇവിടെ എടുത്തുകൊണ്ടുവരുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന, എല്ലാവർക്കും വിശ്രമം നൽകുന്നതായിരിക്കണം ഈ നിയമം. അതുകൊണ്ട് അവസാനം പറയും, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. അത് കുറേ കൂടി അപകടം പിടിച്ച പ്രസ്താവനയാണ്. മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല, നിയമം മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുന്നതിന് പുറമെ മനുഷ്യപുത്രൻ നിയമത്തിനും ഉപരിയാണെന്ന് പറയുമ്പോൾ ആരാണ് ഈ മനുഷ്യപുത്രൻ? സാബത്തിനേക്കാൾ ഉപരി സ്വയം പ്രതിഷ്ഠിക്കുന്ന ഈ മനുഷ്യപുത്രൻ ആര് എന്ന് ചോദ്യമുണ്ടാകുന്നു. മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്ന് നേരത്തെ പഠിപ്പിച്ചതിന് ശേഷമാണ്, അതിൻ്റെ പിന്നാലെയാണ് മനുഷ്യപുത്രൻ സാബത്തിനും ഉപരിയാണെന്ന് യേശു പഠിപ്പിക്കുക. അപ്പോഴേ സാധാരണ മനുഷ്യരിൽ നിന്ന് അല്പം വ്യത്യസ്തമായ എന്തോ ഒന്ന് ഈ വ്യക്തിയിലുണ്ട് എന്ന ഒരു അവകാശവാദം പോലെയാണ് ഈ വാക്ക് നമ്മൾ കാണുന്നത്. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. അപ്പോൾ ദൈവം നൽകിയ സാബത്ത് അതിനെ ലംഘിക്കുക മാത്രമല്ല ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയും താൻ ആ സാബത്തിനും ഉപരിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശുവിൻ്റെ വ്യക്തിത്വം സാവകാശം കൂടുതൽ കൂടുതൽ വ്യക്തത ആർജിക്കുകയാണ്. അത് സ്വീകരിക്കാനായിട്ട് നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. ഇന്നും ഇത് പ്രസക്തമാണ്, ആരാണ് യേശു? ആ ചോദ്യം ഇന്നും വളരെയേറെ പ്രസക്തമായിത്തീരും. അവൻ നൽകുന്ന നിയമത്തിൻ്റെ അർത്ഥം എന്താണ്? ആ നിയമം ഇന്ന് നമ്മൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? പലപ്പോഴും നിയമത്തിൻ്റെ ഊരാക്കുടുക്കുകളിൽപ്പെടുത്തി മനുഷ്യനെ ബന്ധനസ്ഥരാക്കുന്ന ഒരുപാട് മത ആചാരങ്ങളും നിയമങ്ങളുമുണ്ട്. അത് മിക്കവാറും എല്ലാ മതങ്ങളിലും കാണും. ഇപ്പോൾ ദൈവം മനുഷ്യന് നൽകുന്ന സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്തുകയാണ് യേശു ഈ സാബത്താചരണത്തെക്കുറിച്ച് പറയുന്നതിലൂടെ. ഇനിയുമുണ്ട് സാബത്തിനെ സംബന്ധിച്ച യേശുവിൻ്റെ കാഴ്ചപ്പാട്. അടുത്ത സംഭവം സാബത്ത് നടക്കുന്ന രോഗശാന്തിയെക്കുറിച്ചാണ്. ആ രോഗശാന്തിയുമായി ബന്ധപ്പെടുത്തി വരുന്ന വിവാദം നമ്മൾ അടുത്ത തവണ ചർച്ചാവിഷയമാക്കാൻ പോവുകയാണ്. പക്ഷേ ഈ സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള പഠനം അവസാനിപ്പിക്കുന്ന മുമ്പേ ഒരു കാര്യം കൂടി ഓർക്കുക. ഇസ്രായേൽക്കാർ ആഴ്ചയുടെ 7-ാം ദിവസമാണ് സാബത്തായി ആചരിച്ചിരുന്നത്, വിശുദ്ധ ദിനമായി ആചരിച്ചിരുന്നത്. ഇന്ന് ക്രിസ്ത്യാനികൾ ആരും ആഴ്ചയുടെ 7-ാം ദിവസമായ ശനിയാഴ്ച സാബത്തായിട്ട് ആചരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പലരും ആരോപണങ്ങൾ ഉന്നയിക്കാറുമുണ്ട്. അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്: പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ നിയമം. പഴയത് ഒരു ഒരുക്കമായിരുന്നു, പുതിയത് പൂർത്തീകരണമാണ്. പഴയ നിയമത്തിലെ സാബത്ത് ആചരണം സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിലെ ഞായറാഴ്ച ആചരണം പുതിയ സൃഷ്ടിയുടെ തുടക്കമാണ്. ദൈവം വിരമിക്കുകയല്ല, വിശ്രമിക്കുകയല്ല, ദൈവം പുതിയ സൃഷ്ടി നടത്തുകയാണ് ചെയ്യുന്നത് ആഴ്ചയുടെ 1-ാം ദിവസമായ ഞായറാഴ്ച അഥവാ 8-ാം ദിവസമായ ഞായറാഴ്ച. ഇന്ന് ക്രിസ്ത്യാനികൾ സാബത്തല്ല ആചരിക്കുന്നത്, ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച യേശുവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷ ഏറ്റുപറയുന്ന, ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവിടെ ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ ഈ പുതിയ സൃഷ്ടിയിൽ പങ്കുചേരുക എന്ന അർത്ഥമാണുള്ളത്. വിശ്രമം ആവശ്യമാണ്, അതോടൊപ്പം ദൈവം നൽകുന്ന ഈ സന്തോഷത്തിൽ പങ്കുചേരുക അതിനേക്കാൾ ആവശ്യമാണ്. നിത്യവിശ്രമം എന്ന് പറയുമ്പോൾ ദൈവത്തോടൊന്നിച്ചുള്ള നിത്യജീവിതത്തെയാണ് അർത്ഥമാക്കുക. യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള പങ്കുചേരൽ നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഓരോ ആഴ്ചയിലും ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കുമ്പോൾ അന്ന് കഠിനമായ ജോലികളെല്ലാം ഒഴിവാക്കി ദൈവാരാധനയ്ക്ക് വേണ്ടിയും പരസ്നേഹ പ്രവർത്തികൾക്ക് വേണ്ടിയും വിശ്രമത്തിനു വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഒക്കെ സമയം മാറ്റിവെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് യേശുവിൻ്റെ ഈ പുതിയ ജീവിതത്തിൽ പങ്കുചേരുകയാണ്. അതോടൊപ്പം ഉത്ഥാനത്തിലുള്ള നമ്മുടെ പ്രതീക്ഷ ഏറ്റുപറയുകയും അതിൻ്റെ ഒരു മുന്നോടിയായി ഇന്നത് ആഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ സാബത്ത് ഞായറാഴ്ചയ്ക്ക് വഴിമാറി. ഇനി ഈ സാബത്ത് ആചരണത്തിലെ യേശുവിൻ്റെ പ്രവർത്തനം, അത് നമ്മൾ അടുത്ത തവണ കൂടുതൽ അടുത്ത് പരിശോധിക്കാൻ പോവുകയാണ്. 3-ാമത്തെ അധ്യായം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി സമാപിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ വിശ്രമത്തിലേക്ക് ഞങ്ങളെ വിളിക്കുകയും ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും ചെയ്ത ആ വലിയ കൃപയ്ക്ക് അങ്ങേ നന്ദി പറയുന്നു. ആഴ്ചയുടെ 7-ാം ദിവസമായ സാബത്തിന് പകരം ആഴ്ചയുടെ 1-ാം ദിവസമായ ഞായറാഴ്ച വിശുദ്ധ ദിനമായി ഞങ്ങൾ ആചരിക്കുമ്പോൾ അത് വിശ്രമത്തിൻ്റെയും അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെയും അങ്ങ് നൽകുന്ന പുതിയ ജീവൻ്റെയും ആഘോഷമായി മാറട്ടെ. കർത്താവായ യേശുവേ, മരണത്തെ കീഴടക്കി നിത്യമായി ജീവിക്കാനായി ഉയർത്തെഴുന്നേറ്റ അങ്ങ് ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ ദിവസമായി കൽപ്പിച്ചു തന്നല്ലോ. കർത്താവിൻ്റെ ദിനമെന്നറിയപ്പെടുന്ന ഈ ഞായറാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിൽക്കട്ടെ. എല്ലാ ജോലികളും വിരമിച്ച് എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും അവസാനിച്ച് അങ്ങയോടുകൂടെ നിത്യമായ സന്തോഷത്തിൽ നിത്യജീവിതത്തിൽ പങ്കുചേരുന്നതുവരെ ഈ ഞായറാഴ്ച ദിവസം അങ്ങയെക്കുറിച്ചുള്ള അനുസ്മരണം, അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ ആഘോഷം ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.